പക്വതയുള്ള ഒരു വ്യക്തി ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയായിരിക്കും, സ്ഥിരതയുള്ള വ്യക്തിയായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്ഷമയില്ലാത്ത ഒരുവനെ ഒരിക്കലും ആരും പക്വതയുള്ള വ്യക്തിയായി കാണാറില്ല.
ട്രാൻസ് വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യട്ടെ. ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകുന്നത് എപ്പോഴാണ്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനുമായി ആരെങ്കിലും ഉള്ളപ്പോൾ. ആരാണ് അങ്ങനെയൊരാൾ? അതെ, ദൈവനിശ്വാസിയുമായ ദൈവത്തിന്റെ തിരുവചനം. ദൈവത്തിന് ഇന്ന് നമ്മോട് സംസാരിക്കുവാനുള്ള മാർഗം അതൊന്നു മാത്രമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവാത്മാവിന്റെ സഹായം കൊണ്ടാണ്. ഇന്നും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് എന്താണെന്നറിയുവാൻ ദൈവാത്മ സഹായത്തോടെ പഠനം ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയ്ക്ക് ഇന്ന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങ് ഇന്നത്തെ വചനത്തെ ഉപയോഗിക്കണമേ. ഏകാഗ്രതയും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകിയാട്ടെ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
പക്വതയുള്ള ഒരു വ്യക്തി ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയായിരിക്കും, സ്ഥിരതയുള്ള വ്യക്തിയായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്ഷമയില്ലാത്ത ഒരുവനെ ഒരിക്കലും ആരും പക്വതയുള്ള വ്യക്തിയായി കാണാറില്ല. ഈ ക്ഷമാശീലം നട്ടുവളർത്തുന്ന ഇടമാകുന്നു കഷ്ടങ്ങളും പ്രയാസങ്ങളും പരീക്ഷകളും. പരാജയത്തെ വിജയമാക്കിയ, പ്രതിസന്ധികളെ പദ്ധതികളാക്കിയ അനേകം ആളുകളുടെ ജീവിതമാണ് ബൈബിളിലുടനീളം നാം വായിക്കുന്നത്. നമുക്കും ഈ വിജയത്തിൻ്റെ അനുഭവം സാധ്യമാകുന്നു എന്നത്രേ യാക്കോബ് നമ്മോട് പറയുന്നത്. പുറമേ നിന്നുള്ള കഷ്ടങ്ങൾ എന്തായിരുന്നാലും, അകമേ നിന്നുള്ള പരീക്ഷകൾ എന്തായിരുന്നാൽ തന്നെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് വിജയം അനുഭവിക്കുവാൻ സാധിക്കും. ഈ വിജയത്തിൻ്റെ ഫലം ആത്മീക പക്വതയാകുന്നു. ആത്മീക ഗോളത്തിൽ പക്വതയില്ലാത്ത ജനങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം. വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ശിശുക്കളെപ്പോലെയാകുന്നു എന്ന് പൗലോസും പറയുന്നു. ഇവർ അധികം ദോഷം പ്രവർത്തിക്കുന്നവരാണ്. അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, വളർച്ച ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു കുഞ്ഞ് കാണിക്കുന്ന വിഡ്ഢിത്തരം നാം അത് അറിവില്ലാത്തതുകൊണ്ട് കാണിച്ചു എന്ന് എത്ര നാൾ പൊറുക്കും? വളർച്ചയ്ക്കനുസരിച്ച് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എല്ലാവരും പഠിച്ചിരിക്കണം. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറത്തുനിന്നുള്ള പരിശോധനകൾ അകമേ നിന്നുള്ള പരീക്ഷകൾ ആകാവുന്നതാണ്. നമ്മുടെ സാഹചര്യം പ്രയാസമേറിയതാകുമ്പോൾ നാം ദൈവത്തെ സംശയിക്കുകയും പരാതിപ്പെടുകയും ചോദ്യം ചെയ്യുകയും അവൻ്റെ ഹിതത്തെ എതിർക്കുന്നവരുമൊക്കെ ആയെന്ന് വരാം. ഈ അവസരത്തിൽ പിശാച് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തന്നു എന്ന് വരാം. ആ സാഹചര്യമാണ് പരീക്ഷ. പിശാച് കർത്താവായ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് നാം കാണുന്നു. അബ്രഹാം ക്ഷാമത്താൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഹിതത്തിന് വിപരീതമായി മിസ്രയീമിലേക്ക് പോകുകയും പരീക്ഷയിൽ വീഴുകയും ചെയ്തതായി നാം കാണുന്നു. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, വഞ്ചിക്കപ്പെടരുത്. അതുമാത്രമല്ല, ദൈവം നല്ലവനാണ്, അവങ്കിൽ നിന്നും ലഭിക്കുന്നതൊക്കെയും നന്മ മാത്രമാണ്. നാം 18-ാം വാക്യം വരെ ചിന്തിച്ചിരുന്നല്ലോ. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ യാക്കോബ് ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും എന്ന് നാം വായിച്ചു. എന്ത് കേൾക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? തീർച്ചയായും ദൈവവചനം കേൾക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സത്യവചനത്താൽ താങ്കൾ വീണ്ടും ജനിച്ചതിന് ശേഷം എല്ലാം അതോടുകൂടി കഴിഞ്ഞില്ല. താങ്കൾ ദൈവവചനത്താൽ വളരേണ്ടതുണ്ട്. ജീവനുള്ള, ശക്തിയുള്ള, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ഒന്ന് താങ്കൾക്കുണ്ട്. 1 കൊരിന്ത്യർ 2:14 നാം വായിക്കുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. എന്നാൽ ഒരു ദൈവപൈതലായതിനാൽ താങ്കളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അവിടുന്ന് ദൈവവചനം താങ്കളെ പഠിപ്പിക്കുന്നതാണ്. ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവും നഷ്ടപ്പെട്ട പാപികളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവം താങ്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തെ, കേൾപ്പാൻ വേഗതയുണ്ടായിരിക്കുക, സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവവചനം കേൾപ്പാൻ നാം എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതാണ്! ഇത്ര പ്രധാനപ്പെട്ട വിഷയം വളരെ താൽപ്പര്യത്തോടെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പറവാൻ താമസവും എന്ന് നാം വായിച്ചു. ആരാ പറഞ്ഞു ദൈവം നമുക്കൊക്കെ ഒരു വായും രണ്ട് ചെവികളുമാണ് തന്നിരിക്കുന്നത്? അതിനൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നത് തീർച്ചയാണ്. നാം ഒരുപാട് സംസാരിക്കുന്നതിൽ വലിയ അപകടമുണ്ട്. ചില ആളുകൾ വളരെ ശുഷ്കാന്തിയോടെ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ വളരെ സാക്ഷിക്കുന്ന മറ്റുള്ളവരോട് തൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങണമെന്ന്, അവസരമുണ്ടാക്കി എല്ലായിടത്തും പോയി സാക്ഷിക്കണം എന്നത്രേ അവരുടെ പക്ഷം. ആത്മീകമായി ജനിച്ചങ്ങോട്ട് വീണപ്പോൾ മുതൽ ഒരാൾ സാക്ഷിക്കുവാൻ പാകമായ വ്യക്തിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. പലരും വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ പക്വത പ്രാപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പല സാക്ഷിയോഗങ്ങളിലും പോകുമ്പോൾ താങ്കൾക്കും തീർച്ചയായും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഒരാൾ കഴിഞ്ഞ രാത്രി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിൽ മുതൽ നാട് നീളെ അയാളുടെ സാക്ഷ്യമായിരിക്കും. പ്രത്യേകിച്ചും അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നെങ്കിൽ, ഒരു വലിയ പണക്കാരൻ രക്ഷിക്കപ്പെട്ടാൽ, രാജകുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്നവൻ രക്ഷിക്കപ്പെട്ടാൽ, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളി രക്ഷിക്കപ്പെട്ടാൽ, നാടകത്തിലോ സിനിമയിലോ ടെലിവിഷനിലോ കളികളിലോ വിനോദിപ്പിച്ചുകൊണ്ടിരുന്ന തൊഴിലിലായിരുന്നവർ, രാഷ്ട്രീയക്കാരൻ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്, അവരൊക്കെ രക്ഷിക്കപ്പെട്ടാൽ, അയ്യോ, അങ്ങനെയുള്ളവരുടെ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുവാൻ ആകാംക്ഷയോടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നുമില്ലെങ്കിൽ തന്നെ സാക്ഷ്യത്തിന് കൊഴുപ്പേകാൻ തങ്ങൾ പണ്ട് കാണിച്ച കുറ്റങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് മനുഷ്യൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന എത്ര സാക്ഷ്യ സ്പെഷ്യലിസ്റ്റുകളാണ് കൺവെൻഷൻ സീസണുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലജ്ജിക്കേണ്ട കാര്യങ്ങൾ മിടുക്കായി വിളമ്പുന്ന ഇവർ പക്വതയില്ലാത്തതിൻ്റെ ലക്ഷണമാകുന്നു കാണിക്കുന്നതെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കും. കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊന്നും അവർ ചെയ്യേണ്ടതായിരുന്നില്ല. അധികം താമസിക്കാതെ ഇവർ ആ രംഗം വിട്ട് ആദായമുള്ള മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് എത്രയെത്ര അനുഭവങ്ങളിലൂടെ നാം കണ്ടതാണ്. ഇങ്ങനെ അംഗീകാരം അല്ലെങ്കിൽ പ്രശസ്തി പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന പലരും ദൈവവചനത്തെ തങ്ങൾക്ക് തോന്നിയതുപോലെ വളച്ചൊടിച്ച് തെറ്റിപ്പോകുന്നു, മറ്റുള്ളവരെ തെറ്റിക്കുന്നു. ഇവർ ദൈവവചനം പഠിക്കുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്തതിന് ശേഷം വേണം മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് ദൈവവചനം പറയേണ്ടത്. അതിന് ദൈവവചനം പറഞ്ഞില്ലല്ലോ, സാക്ഷ്യമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, താങ്കളുടെ സാക്ഷ്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവം പറയുന്നു, നാം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കണം എന്ന്. ഞാനിത് പറയുമ്പോൾ താങ്കൾ ചോദിച്ചേക്കാം, അപ്പോൾ നാം നമ്മുടെ അനുഭവം സാക്ഷിക്കേണ്ട എന്നാണോ ഈ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. താങ്കളുടെ അനുഭവം വളരെ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചു കൊള്ളുക. എന്നാൽ അതിനു മുൻപ് താങ്കളുടെ സ്വന്തം ജീവിതം ക്രമപ്പെടുത്തണം. എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ജീവിതം സാക്ഷിക്കുവാൻ തുടങ്ങട്ടെ. വല്ല വികാരത്തിൻ്റെ പുറത്തും എടുക്കുന്ന തീരുമാനമാകുന്നെങ്കിൽ അധികം അത് നിൽക്കില്ല. പിന്നെ ആകെ ദുഷിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. അനേകരും രക്ഷിക്കപ്പെടുന്ന അന്നു മുതൽ ഈ സാക്ഷിക്കുവാൻ ഓടി നടന്ന് ദൈവവചനം പഠിക്കുവാൻ സമയമില്ലാതെ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിട്ടുള്ളത് നാം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. തത്വജ്ഞാനിയായിരുന്ന സോക്രട്ടീസിൻ്റെ സ്കൂളിൽ ചേരുവാൻ വന്ന ഒരു യൗവനക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ യുവാവ് സ്കൂളിലെത്തി സോക്രട്ടീസിനെ കണ്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് വാതോരാതെ 10 മിനിറ്റ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ സംസാരം ഒരുവിധം നിന്നപ്പോൾ സോക്രട്ടീസ് അയാളോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ സ്കൂളിൽ വിദ്യാർത്ഥിയായി എടുക്കാം, എന്നാൽ എല്ലാവരും നൽകുന്നതിൻ്റെ ഇരട്ടി ഫീസ് നീ തരണം. യൗവനക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും അറിവുള്ള എന്നോട് എന്തിനാണ് ഇരട്ടി ഫീസ് ഈടാക്കുന്നത്? ഞാൻ പകുതി തന്നാൽ പോരായോ? അതിന് സോക്രട്ടീസ് പറഞ്ഞ മറുപടി, ആദ്യം നിന്റെ നാവ് എങ്ങനെ അടക്കണം എന്ന് ഞാൻ പഠിപ്പിക്കാം, അത് കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കേണ്ട വിധം പഠിപ്പിക്കുവാൻ എന്നെ കൊണ്ട് കഴിയൂ. യാക്കോബ് പറയുന്നു, കേൾപ്പാൻ വേഗവും പറവാൻ താമസവുമുള്ളവരായിരിക്കണം എന്ന്. ദൈവവചനത്തിൽ തങ്ങൾക്കുള്ള അജ്ഞത വെളിപ്പെടുത്തുന്നതുപോലെ വിശ്വാസികൾ സംസാരിക്കുന്നത് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്നത് വളരെ ദോഷം ചെയ്യും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, അവൻ്റെ വചനം നമ്മെ അതിൽ അധികം സഹായിക്കും. പിന്നെ പറയുന്നു, കോപത്തിന് താമസവും. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ശരിയല്ല, അത് എന്തിനാണെങ്കിലും ശരി. താങ്കളുടെ ഭക്തിയെക്കുറിച്ചും സഭയെക്കുറിച്ചും വാദപ്രതിവാദം നടത്തി മുഷിഞ്ഞ് സംസാരിക്കരുത്. വചനാനുസരണം വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. എന്നാൽ താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് തോന്നുന്നവരോടെല്ലാം ഏതെങ്കിലും ചെറിയ ചെറിയ ആചാരങ്ങളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും പറഞ്ഞ് മല്ലിടുന്നത് ഒരു വിധത്തിലും നല്ലതല്ല, ശരിയല്ല, ദൈവവചനപ്രകാരം തികച്ചും തെറ്റാണ്. നമുക്കാർക്കും എല്ലാ സത്യവും കയ്യിലില്ല കേട്ടോ. ഈ കാര്യത്തിൽ താഴ്മ വളരെ ആവശ്യമാണ്. ഇവിടെ പറയുന്നു, കോപത്തിന് താമസമുള്ളവർ ആയിരിപ്പീനെന്ന്. ജീവിതത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആകുന്നു ഇത്. കോപിച്ചിട്ടവർ അതിനെ ന്യായീകരിക്കും, എന്നാൽ അവരുടെ കോപം അവരുടെ സാക്ഷ്യം മുഴുവൻ കളഞ്ഞത് അവർ പിന്നീടാണ് അറിഞ്ഞത്. കോപത്തിന് താമസമെന്ന് പറഞ്ഞാൽ അല്പം ചിന്തിക്കുവാൻ സമയമെടുക്കുക എന്നാണ് അർത്ഥം. എടുത്തു ചാടി എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുവാൻ ശ്രമിക്കുക. അങ്ങനെ വിലയിരുത്തിയാൽ പിന്നെ കോപിക്കേണ്ടി വരില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചു എന്ന് കണ്ടാൽ, അതിനെക്കുറിച്ച് കേട്ടാൽ പിന്നെ വഴക്കായി, അടിയായി, ബഹളമായി, കയ്യിൽ കിട്ടുന്നതെടുത്ത് നാം അവരെ ശിക്ഷിക്കും. അങ്ങനെ വീട്ടിലെ സകല അന്തരീക്ഷവും നാശമാക്കുന്നു. ഇത് ഒരു ദൈവവൈതലിനൊട്ടും ചേർന്നതല്ല. എടുത്തു ചാടി കോപിച്ചിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ഷേ, അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ന്യായീകരിക്കുവാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളിൽ പറയുന്നത് കേൾക്കാം. തങ്ങളുടെ ജീവിതത്തിലെ മറ്റേതൊരു നഷ്ടത്തെയും പോലെ നിയന്ത്രണമില്ലാത്ത കോപ സ്വഭാവത്താൽ തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ അനേകം അർഹതയില്ലാത്ത ക്രിസ്തുവിശ്വാസികൾ ഉണ്ട് എന്നോർക്കണം. യാക്കോബ് വീണ്ടും പറയുന്നു, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന്. 20-ാം വാക്യം, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും പ്രവർത്തനത്തിനും എതിരാണ്. ഈ കാരണത്താലാണ് നാം മതത്തിൻ്റെ കാര്യത്തിലോ സഭയുടെ കാര്യത്തിലോ തർക്കിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് 100% അംഗീകരിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും 100% അംഗീകരിക്കുന്ന ആരുമില്ല. ഒരു നല്ല പങ്ക് എന്നോട് യോജിക്കുന്ന ആളുകളല്ല എന്നുകണ്ട് അങ്ങനെയുള്ളവരെ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ അകറ്റി നിർത്താൻ തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട പലരെയും ഞാൻ അകറ്റേണ്ടി വരും. ഇവിടെ അനുരഞ്ജനത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് കോപ സ്വഭാവത്തെക്കുറിച്ചാണ്. യാക്കോബ് പറഞ്ഞത് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്നത്രേ. വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിലാണ് താങ്കൾ ദേഷ്യപ്പെടുന്നതെന്ന് താങ്കൾക്ക് തോന്നി എന്ന് വന്നേക്കാം. എന്നാൽ പ്രിയ സുഹൃത്തെ, മനുഷ്യൻ്റെ ഈ മുഷിഞ്ഞ കോപം ഒരിക്കലും ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിനു വേണ്ടിയാണ് താങ്കൾ കോപിച്ചത് എന്ന് പറഞ്ഞ് വഞ്ചിക്കപ്പെടരുത്. കാരണം ദൈവം ഈ പറഞ്ഞ കാര്യത്തിൽ കോപിക്കുന്നില്ല, അവനത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവത്തിനില്ലാത്ത താൽപ്പര്യം ദൈവത്തിൻ്റെ കാര്യത്തിൽ താങ്കൾക്ക് എന്തിനാണ് എന്ന് ചിന്തിക്കുക. നമ്മുടെ നാട്ടിലെ ഈ സഭാഭക്തി ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഞാൻ കാണാറുള്ളത്. പലരും പേര് ചോദിക്കുന്നതിന് മുൻപ് സഭ ചോദിക്കും, ഏത് സഭയിലാണ്. എൻ്റെ സഭാംഗം ആകുന്നെങ്കിൽ അത് ഏത് കള്ളനായാലും ഞാൻ അവനെ സംരക്ഷിക്കും. എൻ്റെ സഭാംഗം അല്ലെങ്കിൽ വിശ്വാസത്തിനു വേണ്ടി തർക്കിക്കുന്നത് എത്ര വാശിയോടാണ്. ഇത് ആത്മീയതയല്ല, വെറും ജഡീകത മാത്രമാണ്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കോപിക്കാൻ പാടില്ല, മുഷിഞ്ഞ് സംസാരിക്കാൻ പാടില്ല, നീരസത്തോടെ സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കുന്നത് അങ്ങനല്ല കേട്ടോ. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇവിടെ പറയുന്ന ആകയാൽ എല്ലാ അഴുക്കും വിടുക, അതായത് ജഡത്തിൻ്റെ എല്ലാ അഴുക്കും വിടുക എന്നത്രേ. ദുഷ്ടത ഒട്ടും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇവിടെ പറയുന്നു ഉൾനട്ടതായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ താങ്കൾ ദൈവവചനം കൈക്കൊള്ളണം. ജഡത്തിൻ്റെ പാപങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒന്നാന്തരം ഔഷധമാണ് ദൈവവചനം എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുകിൽ പാപം താങ്കളെ ബൈബിളിൽ നിന്ന് അകറ്റും, അല്ല എങ്കിൽ ബൈബിൾ പാപത്തിൽ നിന്നും താങ്കളെ അകറ്റും എന്നുള്ള ചൊല്ല് കേട്ടിട്ടില്ലേ? അതെത്ര വാസ്തവമാകുന്നു. ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ള വചനമെന്ന് നാം വായിച്ചല്ലോ. രക്ഷിക്കപ്പെട്ടവരോടാണ് യാക്കോബ് സംസാരിക്കുന്നത്. ഉൾനട്ടതായ വചനം നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു, അതായത് താങ്കളുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്നു. വചനം താങ്കൾക്ക് രക്ഷ കാണിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസിയായി ജീവിക്കുവാൻ ഒരു ജീവിതം താങ്കൾക്കുണ്ട്. രക്ഷ എന്നത് മൂന്ന് കാലങ്ങളിലാണ് നാം കാണുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെടും. യാക്കോബ് ഇവിടെ വർത്തമാനകാലത്തിലുള്ള രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം സ്വർഗത്തിൽ പോകാനായി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ രക്ഷയുടെ ആ ഫലം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം നയിക്കും എന്ന അർത്ഥത്തിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കോപത്തിന് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്? താങ്കളുടെ ജീവിതം ദൈവഹിതത്തിലാകുന്നുവോ മുൻപോട്ട് നയിക്കുന്നത്? എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് താങ്കളുടെ ജീവിതം ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രാർത്ഥനയോടെ സ്വയപരിശോധന ചെയ്താട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്നതായ അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ വചനത്തിനായി വീണ്ടും ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാകുന്നുവെന്ന്, ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകുന്നുവെന്ന്, ഞങ്ങളുടെ ജീവിതം ശക്തിമത്തായി മുൻപോട്ട് നയിക്കുവാൻ സഹായിക്കുന്നതാകുന്നു എന്ന് ഞങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ, കനിവേകിടണേ കരുണാമയനെ ആരാധ്യനേശുദ്ധേ. തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു
ശരണം മതിയേ സർവശക്തനേ.